Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം രണ്ടാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3:1-12 വരെ വാക്യങ്ങൾ. വിശ്വതര ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജീവിതത്തിലെ സംഭവമാണിത്. അന്ത്യത്താഴമെന്ന പ്രശസ്ത ചുവർചിത്രത്തിന്റെ പണിപ്പുരയിലായിരുന്നു കലാകാരൻ. പണിസ്ഥലത്തേക്ക് ഇടയ്ക്ക് കയറി വന്ന സന്ദർശകനോടേറെ ദേഷ്യപ്പെട്ടു. ജോലി തടസ്സപ്പെടുത്തിയതിലും ഭാവനില തെറ്റിച്ചു കളഞ്ഞതിലുമുള്ള കലാകാരന്റെ അമർഷം തീപാറുന്ന വാക്കുകളിലാണ് പുറത്തുവന്നത്. സന്ദർശകൻ വിഷമിച്ച് എന്തു പറയണമെന്നറിയാതെ ഉടനെ സ്ഥലം വിട്ടു. ഡാവിഞ്ചി വീണ്ടും നിറക്കൂട്ട് കയ്യിലെടുത്തെങ്കിലും ഒന്നും ചെയ്യാനായില്ല. അയാൾ വിഷമിച്ചു. ബ്രഷ് താഴെയിട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് ഓടി. തന്റെ പ്രതികരണത്തിൽ മനം നൊന്ത സന്ദർശകൻ തല താഴ്ത്തി നടന്നകലുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ഓടിച്ചെന്ന് അയാളുടെ കരങ്ങൾ ഗ്രസിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത ക്ഷമിക്കണം, വേദനിപ്പിച്ചെന്നറിയാം, അപ്പോഴത്തെ ക്ഷോഭത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം. പിന്നെ അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായി. തിരിച്ചുവന്ന ഡാവിഞ്ചി ക്രിസ്തുവിന്റെ പ്രസന്നവും ദൈവികവുമായ മുഖമാണ് അന്ത്യാത്താഴത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വരച്ചു തീർത്തത് എന്ന് ജീവചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നതിനാൽ അനുതപിക്കുക എന്നതാണ് ഇന്നത്തെ വചനസമീക്ഷ. സ്നാപക യോഹന്നാന്റെ വാക്കിനെ ഇന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം: ഇതാ മറ്റൊരു ക്രിസ്തുമസ് സമീപസ്ഥമായിരിക്കുന്നു, അനുതപിക്കുക. ഡാവിഞ്ചി അനുതപിച്ച് രമ്യപ്പെട്ട് ക്രിസ്തുരൂപം മനോഹരമായി ചിത്രീകരിച്ചതുപോലെ അനുതപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ നമ്മുടെയും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ നമുക്കെന്നും സാധിക്കും എന്നതിൽ സംശയമില്ല. കർത്താവിന് വഴിയൊരുക്കുക, അതായത് തിന്മയിൽ നിന്ന് പിന്തിരിയുകയാണ് ക്രിസ്തുമസിനുള്ള ആദ്യത്തെ ഒരുക്കം. അനുതപിക്കുക എന്നതിനുള്ള ഗ്രീക്ക് പദം മെഥനോയ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ മറുവശത്തേക്ക് പോകുക, ടു ക്രോസ് ഓവർ എന്നാണ് അർത്ഥം. മറുകണ്ടം ചാടുക, യു ടേൺ എന്ന് പറയാം. മറുവശത്ത് ചെന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇടതുഭാഗമായിരുന്നതൊക്കെ വലതുഭാഗത്തും വലതുഭാഗമായിരുന്നത് ഇടതുഭാഗമായിട്ടും കാണുന്നു. അതുവരെ തെറ്റായിരുന്നത് ഇപ്പോൾ ശരിയാണ്, ശരിയായിരുന്നത് ഇപ്പോൾ തെറ്റെന്നും ബോധ്യപ്പെടും. അപരന്റെ പക്ഷം ചേരുമ്പോൾ, അവിടെ നിന്ന് നോക്കുമ്പോൾ അത് നന്മയുടെ കാഴ്ചപ്പാടായി തീരും, ദൈവീക കാഴ്ചപ്പാടായി തീരും എന്നതിൽ സംശയമില്ല. പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ജീവിതവീക്ഷണത്തിൽ വന്ന മാറ്റം പ്രവൃത്തിയിൽ പ്രകടമാക്കുക. നീതിമാന്മാരായിരുന്നാൽ പോരെ, നീതിയോട് ജീവിക്കണം. നീതിക്കു ചേരുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്നും അനുദിനം ഉണ്ടാകണമെന്ന് സാരം. ഒരുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്കും സമൂഹത്തിലേക്കും ക്രിസ്തു കടന്നുവരും. കാരണം ക്രിസ്തുവിലൂടെ വഴി ഒരുങ്ങിയിരിക്കുന്നു, ഊടുവഴികൾ ഇതാ നിരപ്പായിരിക്കുന്നു. നമ്മുടെ ജീവിതപാത നേരെയാണെങ്കിൽ തിന്മയുടെ ഊടുവഴികൾ നന്മയുടെ നിരപ്പാതകളായി രൂപാന്തരപ്പെടും എന്നതിൽ സംശയമില്ല. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും. നമ്മുടെ ചെറുജീവിത കുടിലുകളിൽ, ഭവനങ്ങളിൽ അവിടുന്ന് വന്ന് വാഴും എന്നത് ഉറപ്പാണ്. സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും മാർക്കോസും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തെപ്പറ്റി വിവരിക്കുമ്പോൾ അല്പം അന്തരം കാണുന്നുണ്ട്. അനുതപിക്കുക, ദൈവരാജ്യമിതാ സമീപസ്ഥമായിരിക്കുന്നു എന്ന് വിശുദ്ധ മത്തായി വിവരിക്കുമ്പോൾ വിശുദ്ധ മാർക്കോസ് ഒരു അട്ടിമറിയാണ് നടത്തുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുതപിക്കുക എന്ന് പഴയ നിയമത്തിന്റെ ഫോർമുലയാണ് വിശുദ്ധ മത്തായി ഉപയോഗിക്കുന്നത് എന്ന് നിരൂപകന്മാർ പറയുന്നു. പ്രവാചക ശൈലിയാണത്. അനുതപിക്കുന്നവർക്ക് ദൈവരാജ്യം അഥവാ ദൈവം സമീപസ്ഥനാണ്. അനുതപിക്കുക എന്ന വ്യവസ്ഥ ആദ്യം വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ വിശുദ്ധ മാർക്കോസിന്റെ രചനയിൽ യാതൊരു വ്യവസ്ഥയുമില്ല. ദൈവസ്നേഹം ഇതാ പ്രവഹിക്കുന്നു, ഇതാ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ആ സ്നേഹത്തിന്റെ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആ സ്നേഹപ്രവാഹത്തിൽ മനുഷ്യ മനസ്സുകളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാകുന്നു എന്നാണ് വിശുദ്ധ മാർക്കോസ് വിവക്ഷിക്കുന്നത്. ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി തെല്ല് നേരത്തെ എഴുന്നേറ്റ് പുസ്തകം തുറന്നുവച്ച് മടിച്ചിരിക്കുമ്പോഴാണ് മകരമഞ്ഞ് വീണ നാട്ടുവഴികളിൽ നിന്ന് ശരണം വിളികൾ കേൾക്കുന്നത്, കറുത്ത വേഷ്ടി ചുറ്റി ശിരസിൽ ഇരുമുടിക്കെട്ടുമായി മലയ്ക്കു പോകുന്ന സ്വാമികൾ, ഒരാത്മീയ സ്പർശത്തിൽ അറിയാതെ കരങ്ങൾ കൂപ്പി ഞാൻ നിന്നുപോയിട്ടുണ്ട്. ഇരുമുടിക്കെട്ടിൻ്റെ പൊരുള് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ കെട്ട് സുഹൃതങ്ങളുടേതാണ്, വലുത് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അപരാധങ്ങളുടേതും. നരജന്മ നിയോഗത്തിൻ്റെ ഒരപൂർവ ചാരുതയുള്ള ചിത്രമാണിത്. ഇടർച്ചകളുടെ താഴ്വാരങ്ങളിൽ നിന്ന് പുണ്യപാപങ്ങളുടെ അദൃശ്യമായ കെട്ടുമുറുക്കി ദൈവദർശനത്തിൻ്റെ മല ചവിട്ടാൻ കൊതിക്കുന്ന പാവം മനുഷ്യൻ്റെ തീർത്ഥയാത്രയാണത്. ആഗമനകാലത്തിൻ്റെ രണ്ടാം വാരത്തിൽ കർത്താവിന് വഴിയൊരുക്കുവാൻ താഴ്വാരങ്ങൾ ഉയർത്തണം എന്ന സ്നാപക യോഹന്നാൻ്റെ പ്രബോധനം ശ്രവിക്കുമ്പോൾ പുലരിമഞ്ഞിൻ്റെ, വൃശ്ചിക പുലരിയുടെ വ്രതശുദ്ധിയുള്ള ആ പഴയ ദൃശ്യം ഗൃഹാതുരതയോടെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. മലകൾ എപ്പോഴും മനുഷ്യ മനസ്സുകളിലെ പവിത്രമായ സ്വപ്നമാണ്. മോശയ്ക്ക് അത് സീനായ് മലയും ക്രിസ്തുവിന് അത് താബോർ മലയുമായിരുന്നു. ഫ്രാൻസിസിന്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് അൽവേർണായും ജോൺ ഓഫ് ദ ക്രോസിന് കർമ്മലമലയുമായിരുന്നു. നരേന്ദ്രസ്വാമികൾക്ക് ഋഷികേഷ് ആയിരുന്നെങ്കിൽ മലയാളികൾക്ക് മലയാറ്റൂരും ശബരിഗിരിയുമാണ്. ആത്മീയതയുടെ സ്രോതസ്സുക്കളായി ഈ മലയിൽ നിന്ന് ചില നേരങ്ങളിൽ മനുഷ്യ മനസ്സുകൾ പടിയിറങ്ങുമ്പോൾ അതിനെ പാപമെന്ന് വിളിക്കുന്നു. എപ്പോഴോ ദൈവത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആത്മാവ് ഇങ്ങനെയാണ് നിലവിളിക്കുന്നത്: അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്ന ദൈവമേ, അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്ന്. താഴ്വാരം എപ്പോഴും കാൽപ്പനികതയുടെ മനോഹരമായ അടയാളമാണ്. മഞ്ഞുവീണ താഴ്വാരമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു കുളിർമ വീശുന്നുണ്ട്. എന്നാൽ ബൈബിൾ ഭാഷയത്തിൽ അത് തെറ്റു ചെയ്തവൻ അനുഭവിക്കുന്ന ആന്തരിക വ്യഥയാണെന്നോർക്കണം. ഇരുളുവീണ താഴ്വാരമെന്നും മരണത്തിൻ്റെ ഗർത്ഥമെന്നുമൊക്കെ നാം വായിക്കുമ്പോൾ അത് ഒരാത്മാവ് കടന്നുപോകുന്ന വേദനയിൽ വിറങ്ങലിച്ച നിമിഷങ്ങളുടെ അക്ഷരസാക്ഷ്യമാണ്. പാപത്തെക്കുറിച്ച്, പാപജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു നിർവചനമുണ്ട്: സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ് എന്ന്. പാപത്തിൻ്റെ നിമിഷങ്ങളിൽ ഓരോ ചുവട് നാം താഴോട്ടാണ് വഹിക്കുന്നത്. ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥയെടുക്കുക, അത് താഴോട്ട് ചായുന്ന ആത്മീയ ഗ്രാഫിൻ്റെ സൂചനയല്ലേ? ആദ്യം തൻ്റെ പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ആ മകൻ, ആ ചെറുപ്പക്കാരൻ തൻ്റെ സ്നേഹിതരിലേക്കാണ് താഴുന്നത്, ഇറങ്ങുന്നത്. പിന്നെയും അവൻ ഇറങ്ങുന്നത് അപരിചിതരിലേക്കാണ്. കഥ അവസാനിക്കുമ്പോൾ ചെറുപ്പക്കാരൻ ചെന്നുപെടുന്നത് ഒരു പന്നിക്കൂട്ടിലാണ്. ഓരോ നിമിഷവും ഓരോ പടവ് താഴോട്ട് താഴോട്ട്. സിൻ ഷൽ ഷ്രിങ്ക് യു ഓൾവേസ്, സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. പാപം എപ്പോഴും എന്നെ ചെറുതാക്കുകയാണ്, ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ വ്യക്തിത്വത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമോ വൈരൂപ്യമോ അജ്ഞതയോ അല്ല മനുഷ്യനെ ചെറുതാക്കുന്നത്, അവൻ്റെ ഇടറിപ്പോയ നിമിഷങ്ങളാണ്, പാപങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരിക്കാൻ നമുക്ക് അനുതാപത്തോടെ ക്രിസ്തുമസിനൊരുങ്ങാം, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങാം. ക്രിസ്തുവിൻ്റെ മിഴികളിൽ നോക്കി നമ്മുടെ ജീവിതഗർത്ഥങ്ങളിൽ നിന്നും, പാപഗർത്ഥങ്ങളിൽ നിന്നും, താഴ്വാരങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാം. ഉയർന്നു നിൽക്കുവാനുള്ള ആത്മവിശ്വാസം, ശക്തിയാണ് ജീവിതവിശുദ്ധി. ഈ പുണ്യകാലം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ശുഭ കെ എസ് ചിത്ര ആലപിച്ചതാണ് ഈ ഗാനം. ചിറ്റൂർ ഗോപിയുടെ രചന, സംഗീതം റെക്സ് ഐസക്സ്. ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആഗമനകാലത്തെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.